Let's come back to the book of Ezekiel, chapter
38. ലോകത്തെ ഒന്നായി ബാധിക്കാൻ പോകുന്ന ഒരു ഭാവികാല യുദ്ധം എന്ന് പറയുന്നത് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലെയും 39-ാം അധ്യായത്തിലേക്കും യുദ്ധമാണ്.
The battle we see in the book of Ezekiel chapter 38 and chapter 39, that is the battle that is going to affect the whole world in the immediate future.
ഇറാഖ് യുദ്ധം ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു ലോകമഹായുദ്ധമായിട്ട് മാറുമെന്ന്.
When there was battle in Iraq, many people thought that it was going to be another world war.
Vietnam yuddham undayappol aalkar ennu parnju idu or lokamaga yuddhamayittu maarumennu.
When there was the Vietnam battle, many people said it was going to be another world war.
Enna devadanam padikkunna priyappettarkku vyaktamayittu manasilagum idu onnu or lokamaga yuddhamayittu maarathilla ennu.
But those who study the word of God, they knew very well that those battles were not going to be world war.
Randu lokamaga yuddhamayittu kaaranam devi israelodulla bendathil karana kaanichathaanu randu lokamaga yuddham.
It was God's plan of justice and kindness to the people of Israel that was behind the two world wars that took place already.
ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ദൈവം സാധിച്ചെടുക്കേണ്ട കാര്യം സാധിച്ചു കഴിഞ്ഞു.
God has come by come brought to fulfillment what he wanted to come to bring to fulfillment according to his plan.
എത്രയിലേക്ക് അർത്ഥരക്കാൻ പോകുന്ന യുദ്ധം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലെ യുദ്ധമാണ്.
In Ezekiel 38 we see a battle that is the next important battle to take place.
എസെക്കിയേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല.
The battles we see described in Ezekiel chapter 38 and 39 have not taken place yet.
അയിന്റെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
Come to verse number 1.
യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ,
I got the word of God.
മനുഷ്യപുത്രാ, രോസ് മേസക് തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ എന്നിവിടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ചു പറയേണ്ടത്.
Son of man, you turn your face to the prince of Gog, who is the leader of Gog and Mesech and Rosh, and tell them.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു.
The Lord God says like this.
രോസ് മേസക് തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും.
യു ഗോഗ് ദ പ്രിൻസ് ഓഫ് രോസ് മേസക് ആൻഡ് തൂബൽ, ഐ ആം അഗൈൻസ്റ്റ് യു.
പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ.
ഇനി നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് റഷ്യ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധമാണ്.
The next battle to take place in the world is a battle between Russia and Israel.
ഏതെല്ലാം രാഷ്ട്രങ്ങൾ ഇതിന്റെ അകത്തുണ്ടെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം.
Ezekiel 38 we have special mention of the nations that are going to take place in that battle to come.
ഇന്ന് അമേരിക്കയെ വലിയൊരു ശക്തിയായിട്ട് നമ്മൾ കാണുന്നു.
Today America is a super power.
ലോകത്തിലെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ അവർ ഓടിയെത്തുന്നു.
Wherever there is problem in the world, they rush over there.
എന്നാൽ ദൈവത്തിന്റെ വചനം ശരിയായിട്ട് പഠിച്ചാൽ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നില്ല.
But when we study the word of God, we can't see any specific prophetic word about America.
പാശ്ചാത്യ ശക്തികളുടെ നേതൃത്വം വഹിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ബ്രിട്ടനെ, നമ്മളിപ്പോ വസിക്കുന്ന, നിങ്ങൾ വസിക്കുന്ന ഈ ബ്രിട്ടനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ പാശ്ചാത്യ ശക്തിയുടെ നേതൃത്വം വഹിക്കുന്ന രാജ്യമായി കാണുവാൻ കഴിയുന്നത്.
It's about Britain. We got prophetic word in the book of Bible telling that this nation will be the leader of eastern powers.
അവിടുത്തെ രാഷ്ട്രങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന രാഷ്ട്രമായി നമ്മൾ കാണുന്നത് റഷ്യയെ കുറിച്ചാണ്.
It is a Russia that we see in the Bible as the leader of the eastern nation.
Soviet Union valiyoru rashtramayirunnu.
Soviet Union was a great power.
Avar varna kodathine vyathyasam vannu.
But they took place changes in their government.
Ee yuddham nadakkunnumbe angane varendathu pravadana nirthil aavashyamayirunnu.
I tell you, it was the fulfillment of prophetic word about them that Soviet Russia had to face a disintegration before the next battle to take place.
Devathinte vadanathil റഷ്യയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ.
The word of God says so many things only about Russia.
ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് പദങ്ങളുണ്ട്.
There are four words we see here.
ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും.
Number one, Gog, I am against you.
അത് റഷ്യൻ മഹാശക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനപ്പേര് പോലുള്ള ഒരു പേരാണ്.
That is very much like an official position name given to Russia.
ബാക്കിയുള്ള നാല് പേരുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ റഷ്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ
പറ്റും. All the other words we can see are related to the parts of Russia.
നാല് പേരുകൾ, റോസ്, മേസക്, തൂബൽ, Bible.
And there are four words you can see: Rosh, Meshach, Tubal, Magog. I'll prove that to you.
Rosh ennu parayunnathu English koduthirikkunna padam Rosh ennulla padamaanu.
The word Rosh is given as Rosh in English.
Chala English Bible il aa Rosh ennulla padam kaanuvan kazhiyunnilla.
But we don't see that word in many English translations.
Naan pala Bible nokkiyappol vera oru translationil Rosh ennulla padam naan kandu.
I saw that in one of the English translations.
Aa Rosh ennulla padam adu Englishiyirichu vandaya oru padamaanu Russia ennulla padam.
And that is the Englishized word Russia. So the word Russia comes from the Englishized word Rosh.
കഴിഞ്ഞ ലോകമഹായുദ്ധ കാലത്ത് ഈ പത്രങ്ങളിലും മറ്റും വലിയ ഹെഡിങ്ങോടുകൂടി ആ റഷ്യയെക്കുറിച്ചും ജപ്പാനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന വാർത്തകൾ ആ ദൈവദാസന്മാർ വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
So many servants of God had collected newspaper titles about Russia and Japan as they saw them appeared in the book of the world.
Russia kurichu arinda aa naattil Rusland ennulla perinalaan ariyappadunnu.
In Russia, Russia is known as Rusland.
Russo Japan sangadanam Russo China udambadi ennokke ee yuddha kaalangalil patrangalil peru vannittundu.
There were so many titles like Russo Japan agreements like that.
Germany kurichu Tyskland ennulla perilaanu aa naattil ariyappadunnu.
Germany is known in their own land as Tiskala.
Nammada India nammal vilikkunnathu Bharatham ennulla perinalaanu.
You know, our India, we call it Bharatham.
Ingane nammal ariyappadunna pala perukalalla perukalalla pala rajyangalayum annaattile janangal manasilakkunnu.
So I tell you, we know so many nations in one name, but in their own land the people have given the nation another names.
Rosh എന്ന് പറയുന്നത് റഷ്യയെ മൊത്തത്തിൽ പറയുന്നതായ ഒരു പേരാണ്.
The word Rosh is a word that covers the entire Russia.
ഈ പറയുന്നു ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
Here it says Gog, I am against you.
ഈ ഗോഗ് എവിടെ നിന്നാണ് വരുന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചത്.
We have seen where Gog is coming from.
അത് Rosh, Meshach, Tubal, Magog എന്നീ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നു.
It is coming from the nations like Rosh, Meshach, Tubal, etc.
Praise the Lord.
Hallelujah.
അടുത്തത് പറയുന്ന പദം മേശക് എന്നുള്ള പദമാണ്.
The next word used is Meshach.
ആ മേശക് എന്നുള്ളത് ഒരാളുടെ പേരാണ്.
Meshach is the name of a person.
ഉൽപ്പത്തി പുസ്തകം 10 അധ്യായം 3 വാക്യത്തിൽ
Genesis 10:3
യാഫെത്തിന്റെ മകന്റെ പേരാണ് മേശക് എന്നുള്ളത്.
Meshach is the name of Japheth's son.
ആ പേര് പഴയ കാലങ്ങളിൽ അവരവരുടെ പേരിനാലാണ് ഓരോ സ്ഥലങ്ങളെയും അറിഞ്ഞുകൊണ്ടിരുന്നത്.
In ancient days, many places were known after the name of some people.
മേശക്കിന്റെ ജനങ്ങൾ കുടിയേറി പാർത്ത പ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ റഷ്യയാണ്.
It was the western Russia where the people of Meshach came and inhabited.
ആ പടിഞ്ഞാറൻ റഷ്യയിൽ മേശക്കിന്റെ സന്താനപരമ്പരകൾ കുടിയേറി പാർത്തപ്പോൾ ആ സ്ഥലത്തിന് മേശക് എന്ന പേര് കൊടുത്തു.
Because the western Russia was inhabited by the descendants of Meshach, that place later on came to be called Meshach.
ആ പേരാണ് ഇന്ന് മോസ്കോ എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്നത്.
That is the word we now got derived as Moscow.
1703 മുതൽ 1917 വരെ ആ രാജ്യത്തിന്റെ പേര് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നായിരുന്നു.
Its name was St. Petersburg from 1703 to 1917.
എന്നാൽ 1917 മുതൽ ആദ്യത്തെ ലോകമഹായുദ്ധം ആരംഭിച്ചതിന് ശേഷം നടന്നതിനു ശേഷം വീണ്ടും ആ രാജ്യത്തിന് മോസ്കോ എന്ന് പേര് പറയുന്നു.
But after 1917, after the first world war, they began to give them the name, the original name back, now known as Moscow.
അടുത്ത രാജ്യത്തിന്റെ പേര് തൂബൽ എന്നാണ്.
The name of the next nation is Tubal.
അതും യാഫെത്തിന്റെ മകന്റെ പേരാണ്.
That is also the name of the son of Japheth.
10 അധ്യായം 3 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം.
Genesis 10:3 you can read at home.
തൂബലിന്റെ സന്താന പരമ്പരകൾ കുടിയേറി പാർത്ത പ്രദേശം എന്ന് പറയുന്നത് സൈബീരിയ.
It was Siberia that the descendants of Tubal inhabited.
അത് കിഴക്കേ റഷ്യയാണ്.
That is the eastern part of Russia.
അത് ആ സ്ഥലമാണ് സൈബീരിയ എന്നുള്ള പേരിനാണ് നമ്മൾ അറിയപ്പെടുന്നത്.
That is now known as Siberia.
നിങ്ങൾ ഏഷ്യാറ്റിക് സൈബീരിയയുടെ പാഠം എടുത്ത് നോക്കണം.
You should take the world map of Asiatic Siberia.
അവിടെ ഉത്തരമഹാസമുദ്രത്തിൽ പതിക്കുന്ന ഒരു നദിയുടെ തീരത്ത് തൂബൽസ്ക് എന്ന് പറയുന്ന ഒരു പട്ടണം കാണാം.
There you can see a particular city named Tubalsk.
Praise the Lord.
Hallelujah.
ആകയാൽ സൈബീരിയയെ കാണിക്കുന്നു തൂബൽ എന്ന് പറയുന്ന.
So For the word Tubal shows Siberia.
Magog endu parayunnathu adu English kirichu vannappol Magog Magogia Magolia Mongolia enna perinal ariyathu.
And Magog is Englishized later on as Mongolia.
Idellam kooda otti yernu varunna oru rashtramanu Russia.
So Russia is one nation that covers all these names in it.
Andigala sandarbhamagumbol Russia thanda sarva shaktiyum sambarichu kondu Palestine naattilekku kadannu varuvennaanu ee 38th adhyayathil paranjirikkunnu.
Ezekiel chapter 38 says that in the end days Russia will collect all its forces and with it will come to the land of Palestine.
Logathulla ella rashtrangalkkum Palestine naadu kaivashamaakkal kollamenna aagiravum.
Every nation in the world would like to get hold of the land of Palestine.
Ee 38th adhyayam vyaktamayi nammal vaaikkumbol ഈ റഷ്യ പാലസ്തീൻ നാട്ടിലേക്ക് തന്നെ കടന്നു വരുമെന്നുള്ള വാക്യം ഞാൻ പിന്നീട് വായിച്ചു
കേട്ടിരിക്കാം. ഐ കൻ ഷോ യു ദ പർട്ടിക്കുലർ വേഴ്സസ് ടെല്ലിംഗ് ദ റഷ്യ വിൽ കം ടു ദ പാലസ്തീൻ ഇറ്റ്സെൽഫ്.
എന്തിനാണ് റഷ്യ പാലസ്തീൻ നാട്ടിലേക്ക് കടന്നു വരുന്നത്?
വൈ റഷ്യ വിൽ ബി കമ്മിങ് ടു പാലസ്തീൻ.
യഹൂദന്മാരെ സംബന്ധിച്ച് പഠിച്ചാൽ യഹൂദന്മാർ ലോകത്തിലേക്ക് വലിയ കോടീശ്വരന്മാരാണ്.
ആൻഡ് വെൻ വി സ്റ്റഡി ദ ജൂവിഷ് പീപ്പിൾ വി നോ ദാറ്റ് ദേ ആർ ദ ഗ്രേറ്റസ്റ്റ് മൾട്ടി മില്യണേഴ്സ് ഇൻ ദ വേൾഡ്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറു പാർക്കുന്ന കോടീശ്വരന്മാരായിരിക്കുന്ന യഹൂദന്മാർ പലസ്തീൻ നാട്ടിലേക്ക് വന്നു ചേരുമ്പോൾ അത് വലിയ ധനമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുകയാണ്.
ഓൾ ദി ഡിഫറന്റ് മൾട്ടി മില്യണേഴ്സ് ആൻഡ് ബില്യണേഴ്സ് ജൂവിഷ് പീപ്പിൾ ഇൻ ദ വേൾഡ് ലിവിംഗ് ഇൻ ഡിഫറന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് വെൻ ദേ ഓൾ കം ബാക്ക് ടു പാലസ്തീൻ പാലസ്തീൻ വിൽ ബിക്കം ദ റിച്ചസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്.
അവിടെയുള്ളതായ ചാവുകടലിനെ കുറിച്ച് നിങ്ങൾ
കേട്ടിട്ടുണ്ടല്ലോ. വി ഹവ് ഓൾസോ ഹേർഡ് അബൌട്ട് ദ ഡെഡ് സീ ദേർ.
ഒരു കാലത്ത് ചാവുകടൽ വളരെ നിരുപയോഗമാണെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്.
വൺസ് അപ്പോൺ എ ടൈം പീപ്പിൾ തോട്ട് that this Dead Sea is rather useless.
എന്നാൽ ഇന്ന് ചാവുകടൽ വളരെ പ്രയോജനം പെടുന്ന ഒരു ഭാഗമായിട്ട് അവിടുത്തെ ജനം കണ്ടുപിടിച്ചിരിക്കുകയാണ്.
Now people have found out that this is a very useful place in the world.
Praise the Lord.
Hallelujah.
ഈ രാഷ്ട്രം റഷ്യയുടെ കൈവശമാക്കിയാൽ കൊള്ളാമെന്നും പെട്രോൾ അവിടുന്ന് കൊണ്ടുപോകാൻ തക്കണം വെറും 600 miles ദൂരം മാത്രമേ റഷ്യയിലേക്ക് എത്തിക്കുവാൻ തക്കണം ആ ദൂരമുള്ളൂ. അതുകൊണ്ട് കൈവശമാക്കുവാൻ റഷ്യ വളരെ വ്യാമോഹിക്കും.
So Russia will have a great desire to come and capture Jerusalem, Palestine because it's only 600 miles between Russia and Jerusalem and they will be able to take petrol from there to Russia.
38th അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യുദ്ധം നടക്കുന്ന മുമ്പ് റഷ്യ ഭൂലോകത്തിന്റെ ഒരു വലിയ വൻശക്തിയായി മാറുവാൻ പോവുകയാണ്.
I tell you, Russia is going to be one of the great powers in the world. Before this particular battle mentioned in chapter 38 is going to take place.
America alla Russia or valiya vanshakthiyai maaran pogiyanu.
I tell you, it's not America but Russia is going to be a great power.
In America le economy okke thagarnondirikkiyanu.
Today American economy is falling down.
Aayirakkanakku 10,000 aalkarkku ippol joli illa.
10,000s of people are becoming unemployed.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അതേ ഈ ഭാവികാല സംഭവങ്ങൾ നടന്നേ ഒക്കത്തുള്ളൂ. അതിന്റെ കാര്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
All the prophetical things about future mentioned in the Bible have to take place. We are seeing only the preparations of them.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
എല്ലാവരും ശ്രദ്ധ തിരിഞ്ഞു വരണം.
Let's all be cautious.
എന്നാൽ ദൈവം ഒരു കാര്യം വ്യക്തമായി പറയുന്നു.
God tells one thing very clearly.
റോസ് മേസക് തൂബൽ മാഗോഗ് എന്നിവിടെ പ്രഭുവായ ഗോഗേ ഞാൻ നിനക്ക് വിരോധമായിരിക്കും.
You Gog, the prince of Rosh, Meshach, Tubal, I am against you.
സ്വർഗ്ഗത്തിലെ ദൈവം റഷ്യയോട് എതിരായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്.
The Lord of heaven is against Russia.
എന്നാൽ റഷ്യ മാത്രമല്ല യുദ്ധത്തിന് പോകുന്നത്.
But Russia is not the only one nation going to do this battle.
മറ്റ് ചില രാഷ്ട്രങ്ങളും ഇതിനകത്ത് പങ്കുള്ളത് കാണാം.
Quite a few more nations are also taking part in it.
ഞാൻ ഓടിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് ഹർമഗദോൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
I'm going to rush a bit because I have to tell you the Armageddon battle.
നിങ്ങൾ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക.
You read from verses 5 onwards.
ഞാൻ കഴിഞ്ഞ അവസരത്തോട് ചിന്തിച്ചു എന്തുകൊണ്ടാണ് റഷ്യ ഒറ്റയ്ക്ക് നമ്മുടെ കേരളത്തോളം പോലും മാനിപ്പോയില്ല ഈ പാലസ്തീൻ നാടിന്.
I tell you, the land of Palestine is not so big even as our little Kerala. Then why Russia cannot go to fight against it alone?
ഇത്രയും ചെറിയ രാഷ്ട്രത്തോടെ ഇത്രയും വലിയ രാഷ്ട്രം തന്നെ പോകാതെ ഒരു മകൻ ശക്തിയാണ് റഷ്യ. അവൻ തന്നെ പോകാതെ അവൻ മറ്റു രാജ്യങ്ങളെ കൂടെ കൂട്ടുപിടിച്ചാണ് പോകുന്നത്.
So Russia is a superpower. and it is going to fight against Israel, a very small nation. But why this big nation is collecting so many other nations with it to go to fight a battle against Israel?
അതിന്റെ അർത്ഥം ഇതാണ്.
The meaning is this.
പാലസ്തീൻ നാട് അല്ലെങ്കിൽ ഇസ്രായേൽ മറ്റ് രാജ്യങ്ങൾക്ക് ഭയപ്പെടുവാൻ തക്കുള്ള വലിയൊരു ശക്തിയായി മാറുകയാണ്.
ബിക്കോസ് ഇസ്രായേൽ ഈസ് ഗോയിങ് ടു ബി എ പവർ ദാറ്റ് മെനി അദർ നേഷൻസ് വിൽ ബി അഫ്രൈഡ് ഓഫ്.
ഇസ്രായേലിന് ചുറ്റും 13 അറബി രാഷ്ട്രങ്ങളുണ്ട്.
There are 13 Arab nations around Israel.
എല്ലാവർക്കും ഇസ്രായേലിനോട് വലിയ അമർഷമാണ്.
എവ്രി വൺ ഓഫ് ദം ഹേറ്റ്സ് ഇസ്രായേൽ.
എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുകയാണ്.
They just want to destroy it somehow or other.
ഇത്രമാത്രം കഴിഞ്ഞ ദിവസം അത് നമ്മുടെ ഇവിടെ വരുന്ന ആ ഡോക്ടർ ലക്ഷ്മി മറ്റും അവര് ആ ഇസ്രായേൽ സന്ദർശിക്കാൻ കുറെ നാൾക്ക് മുമ്പ് പോയി.
Quite a few months ago, one of my colleagues, Dr. Lashmi, who used to come here, they went to visit the land of Israel.
Israel sandarshichu avaru Egyptilekku poi.
From Israel they went to Egypt.
Avaru passport eduthu nokkiyappol Israel stamp undu.
They had the Egyptian saw that there was a stamp of Israel on their passport.
Egyptile visa avarku undu.
And they had visa to go to Egypt.
Avaru chenna adhe kapparil avare thirichu vittu.
But they were sent back in the very same ship in which they went.
Kaaranam enthanu ariyamo?
You know the reason.
Avaru Israelil poi sandarshichu.
Because there is seal evidence on the passport that these people had visited Israel. So the Arab nations hate Israel so much.
Praise the Lord.
Hallelujah.
എന്നാൽ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ ഭയമാണ്.
But I tell you, all nations are afraid of Israel.
കാരണം ദൈവത്തിന്റെ വചനപ്രകാരം അതൊരു വലിയ ശക്തിയായി മാറിയേക്കും.
Because according to the word of God, Israel is going to be a great power.
അനേക നൂറ്റാണ്ടുകൾ സ്വന്തം രാഷ്ട്രമില്ലായിരുന്ന ഇസ്രായേൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രമുണ്ടായ രാഷ്ട്രം ലോകത്തിൽ ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
So this Israel, who didn't have a nation for so many centuries, they got a nation only in the middle of the 20th century, but they are going to be a great power in the world.
ഇല്ല രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ ഇസ്രായേലിനെ ഒരു രാഷ്ട്രങ്ങൾക്കും പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഒക്കത്തില്ല.
Last night I told you, no nation can defeat Israel.
കാരണം ഇസ്രായേലിനെ ദൈവം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
Because the Lord is supporting them.
ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ.
They are God's own people.
ദൈവം അവരെ ശിക്ഷിച്ചു.
God once punished them.
അതുകഴിഞ്ഞ് അവരെ വീണ്ടും മടക്കി വരുത്തി.
Thereafter God brought them back.
ദൈവം അവരെ അംഗീകരിക്കാൻ തക്കുന്ന പോവുകയാണ്.
God is going to accept them.
ജാതിയായിട്ട് അവരെ അംഗീകരിക്കാൻ തക്കുന്ന പോവുകയാണ്.
He will receive them as a nation.
അതിനു മുമ്പേ അവർ വൻ ശക്തിയായി മാറേണ്ടിരിക്കും.
And before that they are going to be a great power.
എന്തുകൊണ്ട് റഷ്യ മറ്റു രാഷ്ട്രങ്ങളെ കൂട്ടുപിടിക്കുന്നു?
Why Russia is getting the support of other nations?
റഷ്യക്ക് പോലും ഇസ്രായേലിനെ ഭയമാണ്.
Even Russia is afraid of Israel.
ഈ അഞ്ചു മണിയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്.
You read from verses 5 onward.
പാർസിയൽ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേറ്റത്തുള്ള തോഗർഗവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് പുറപ്പെടുമാറാക്കും.
Persians, Ethiopians and many other northern people will be coming together to fight against you.
ഇവിടെ പാർസികൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പേർഷ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്.
Persians are Persians in English.
പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ ആണ്.
Today's Iran is mentioned as Persia.
ഇന്നത്തെ ഇറാൻ ആയിട്ട് മാത്രം നമ്മൾ കണക്കാക്കരുത്.
You can't see it just as Iran.
ഇറാൻ പേർഷ്യ ആ രാജ്യത്തിന്റെ വലിപ്പം ഈ പ്രവാചകൻ പ്രവചിച്ച കാലയളവിൽ എന്തുമാത്രം വിസ്തീർണമുണ്ടോ അത് മൊത്തമായിട്ട് നമ്മൾ എടുക്കണം.
I tell you, during the time of the prophecy, it was a rather big nation, and you have to take it in that sense as a very big nation.
എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വീട്ടിൽ വായിച്ചു
നോക്കണം. In the book of Esther, chapter 1, verses 1, you should read at home.
അവിടെ നമ്മൾ വായിക്കുന്നു, ഇന്ത്യ ടു എത്യോപ്യ വരെയായിരുന്നു പേർഷ്യൻ രാജ്യത്തിന്റെ പ്രവാചകൻ ഈ കാലത്ത് പ്രവചിക്കുന്നത്.
There we see that the area of the land of Persia was from India to Ethiopia.
English Bible വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ഇന്ത്യ എന്നുള്ള പദം എഴുതിയിട്ടുണ്ട്.
In English Bible, word India is mentioned.
ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള ഭാഗങ്ങളായിരുന്നു പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ.
So the boundaries of the ancient Persian empire was from India up to Ethiopia.
റഷ്യ ഇസ്രായേലുമായി യുദ്ധത്തിന് പോകുമ്പോൾ പുരാതന കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി എന്തുമാത്രം ഉണ്ടായിരുന്നു ആ രാജ്യത്ത് ഉൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും റഷ്യയോട് കൂട്ടുപിടിച്ച് ഇസ്രായേലോട് യുദ്ധത്തിന് വേണ്ടി പോകും.
Russia is going to fight a battle with Israel. The whole kingdom or empire of the ancient Persia, including India, down of the Ethiopia, and all nations mentioned in those days, they all will be going with Russia to fight against Israel.
അർത്ഥം കൂശർ എന്നുള്ള പദമാണ്.
The next is Ethiopian.
അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് Ethiopia.
In English it is Ethiopian.
അർത്ഥം പൂത്ത് എന്നുള്ള പദമാണ്.
The next is Put.
അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന പദം Libya.
And that is Libya.
ഈ രാജ്യങ്ങളെല്ലാം ഈ റഷ്യയോട് കൂട്ടുപിടിക്കാൻ പോകുക.
All these nations will be joining Russia.
അടുത്തത് ഗോമർ എന്നുള്ള പദമാണ്.
The next word is Gomer.
ഞാൻ ഓടിച്ചു പറയാം, അത് കിഴക്കേ ജർമ്മനിയെ കാണിക്കുന്നു.
That is the eastern Germany.
ഗോമറിന്റെ സന്താനങ്ങൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
Genesis 10:2 we can see the descendants of Gomer.
യാഫെത്തിന്റെ പുത്രനാണ് ഗോമർ.
So Gomer is the son of Japheth.
ഗോമറിന്റെ സന്താനപരമ്പരകൾ കുടിയാറി പാർത്തത് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ കിഴക്കേ ജർമ്മനിയാണ്.
It was in eastern Germany that his descendants went and inhabited.
ഒരു കാലത്ത് കിഴക്കേ ജർമ്മനി റഷ്യയുടെ കയ്യിലായിരുന്നു.
Once eastern Germany was a part of Russia.
അടുത്ത നമ്മൾ വായിക്കുന്ന വടക്കേറ്റത്തുള്ള തോഗർമാ
Gregor. The next we see on the northern side a Togar family.
ഈ ഗോമറിന്റെ സന്താനപരമ്പരയിൽ ജർമ്മനിയിൽ നിന്ന് കുടിയേറി പാർത്ത രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ.
The Scandinavian nations are the people descended from the eastern German fellows who went and inhabited there.
ജർമ്മനിയുടെ വടക്ക് ഭാഗത്തുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് ഉൾപ്പെടുന്നു.
ഓൾ ദി സ്കാൻഡിനേവിയൻ കിങ്ഡംസ് ഓൺ ദി നോർത്തേൺ സൈഡ് ഓഫ് ജർമ്മനി ഇൻക്ലൂഡ് ഇൻ ദിസ് ഏരിയ.
ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിന്റെ കിഴക്കും വടക്കുമുള്ള രാജ്യങ്ങൾ,
ഇൻ ഷോർട്ട് ദി ഈസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ്,
ആഫ്രിക്കയുടെ വടക്കും കിഴക്കുമുള്ള രാജ്യങ്ങൾ,
ആൻഡ് ദി ഈസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക,
ഏഷ്യയിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം,
ഇൻ ഏഷ്യ നേഷൻസ് ലൈക് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ,
വലിയ സമൂഹമായി ഈ യുഗാന്ത്യവേളയിൽ എത്രയും വേഗം യുദ്ധത്തിനായി ഫലസ്തീൻ നാട്ടിലേക്ക് കടന്നു വരാൻ പോവുകയാണ്.
They all will come together as a great force in these end times and go to Israel to fight the battle.
നമ്മൾ ദൈവത്തിന്റെ വചനം 38-ാം അധ്യായം വായിക്കുമ്പോൾ അവരെല്ലാം ഇസ്രായേൽ പർവ്വതനിരകളിൽ പ്രവേശിച്ച് യുദ്ധത്തിന് വേണ്ടിയാണ് ഇറങ്ങും.
In chapter 38 we see they all reached the mountains of Israel getting ready to fight the battle.
ഈ ഇവർ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ തക്കണം ചിലർ കയറി വരുന്നു.
I tell you, as they are coming to fight the battle, somebody else is coming to question them.
അതിന്റെ 13-ാമത്തെ വാക്യം.
Verse 13.
ശബയും ദദാനും പർസീസ് വർത്തകന്മാരും
and the fellows from Shebaya began and Tarsus
adile sagala balasimugangalum ninnode
and the young lions from there they will tell you
nee kollayiduvanano vannade
have you come for plunder
nee kavarthiyvanum velliyum ponnum eduthondu pogumanum കന്നുകാലികളെ നടത്തെയും അപഹരിക്കാനുമാണോ നീ ഏറ്റവും വലിയ കൊള്ള നടത്തുന്നത്?
Have you come to steal gold and silver and take away all the cattle
എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയാണ്.
So with that they will be coming against them.
Praise the Lord.
Hallelujah.
അവരുടെ രാജ്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടു.
I told you about all the eastern nations.
എന്റെ അറിവനുസരിച്ച് എനിക്ക് ലഭിച്ചതായ കാര്യങ്ങളെല്ലാം അവരുടെ രാഷ്ട്രങ്ങളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി.
I have told you about all the nations according to my knowledge.
ഒരു വലിയ സമൂഹമായിട്ടാണ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്.
It's with a great force that Russia will be coming to attack Israel.
നിങ്ങൾ വീട്ടിൽ പോയി 38-ാം അധ്യായം വായിച്ചു നോക്കണം.
You should read at home chapter 38.
എല്ലാ ഭാഗങ്ങളും പറയാൻ പോയാൽ എനിക്ക് ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് എടുക്കാൻ സമയം ലഭിക്കും.
If I go to all areas I won't be able to tell you about Armageddon battle.
റഷ്യ തന്റെ സൈന്യങ്ങളുമായി ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് പ്രവേശിക്കും.
Russia will be coming to the mountains of Israel with all its forces.
അവരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു.
And their intention is very specifically mentioned here.
ഈ 13-ാമത്തെ വാക്യത്തിൽ
verse 13
നീ കൊള്ളയിടുവാനോ വന്നു.
Have you come to plunder?
കവർച്ചയുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെ ധനത്തെയും അപഹരിക്കാനാണോ നീ വന്നിരിക്കുന്നത്?
How you come to steal gold and silver and wealth and cattle?
ഏറ്റവും വലിയ കൊള്ള നടത്താനാണോ നീ വന്നിരിക്കുന്നത്?
Is it to make a big plunder that you have come here?
അതിനാണോ നീ ഇന്ന് സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത്?
Is it for that you have brought all these people with you?
ഇവർ ഇസ്രായേലിലേക്ക് തന്നെ വരും എന്നുള്ള വാക്യം 16-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക.
Verse 16 says that they will come to Israel.
നേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും.
You are coming against my people Israel very much like a cloud that is covering the land.
17-ാമത്തെ വാക്യം.
Verse 17.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു.
Lord God says,
ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും.
I will bring you against Israel.
ഇവരെല്ലാം ഇസ്രായേലിന് വിരോധമായി വരും.
So they are all coming now against Israel.
അപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ അവർ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു.
So another group is coming to question them.
അതാണ് വായിക്കുന്നത്. ശബയും ദദാനും,
that is ശബൈ and ഗദാൻ,
തർശീസ് വർത്തകന്മാരും,
and people from Tarsus,
അതിലെ സകല ബാലസിംഹങ്ങളും,
and all the young lions from there,
ഇത്രയും പേരാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്.
These are the people coming to question them.
ആരാണ് ശബ, ദദാൻ, തർശീസ് വർത്തകന്മാർ?
Who are ശബ, ദദാൻ, and people from Tarsus?
ആദ്യം നമുക്ക് തർശീസിനെ കുറിച്ച് ചിന്തിക്കാം.
First let us think about Tarsus.
ഞാൻ ഈ ദിവസങ്ങളിൽ ക്ലാസ് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ ഓർപ്പിച്ചല്ലോ. തർശീസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനാണ്.
I have already told you in my previous classes that the word Tarsus means Great Britain.
Tarsus ennu parayunnathu oralude perana.
Tarsus is also the name of a man.
Ningal utpatti pustakam 10-aam adhyayam aayi chokka.
In Genesis 10 you can see that
Tarsus. ആ തർശീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക.
In Isaiah chapter 60 verses number 9 you can also read about Tarsus.
അവർ തർശീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവർ ദ്വീപവാസികളാണ്.
And there it is said they are people living in island.
ഈ ബ്രിട്ടൻ ഒരു ഐലൻഡ് ആണ്.
So this Britain is an island.
രണ്ടാമതായി തർശീസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കുറഞ്ഞ പക്ഷെ ശലോമോൻ രാജാവിന്റെ കാലം മുതൽ അവർ ബിസിനസ്സുകാരാണ്.
And again we see at least from the time of King Solomon they are business people.
നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ തർശീസ് കപ്പലുകളെ കുറിച്ച് കാണുവാൻ കഴിയും.
കുറഞ്ഞ
പക്ഷെ ശലോമോൻ രാജാവിന്റെ കാലം മുതൽ ഇവർ കപ്പലിൽ കച്ചവടം നടത്തുന്നവരാണ്.
So they are people who are using ships for trading at least from the time of King Solomon.
Ezekiel പ്രവചനം 27-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ,
Ezekiel chapter 27 verses 12,
അവിടെ തിൻ, ഇംഗ്ലീഷ് വായിച്ചു നോക്കുമ്പോൾ തിൻ, കാര്യം എന്നുള്ള സ്ഥാനത്ത് തിൻ എന്നുള്ള പദം കാണാം.
There we see a particular word named tea.
തർശീശുകാർ പുരാതന കാലം മുതലേ തിൻ വ്യാപാരികളായിരുന്നു. അവരുടെ പ്രധാന വ്യവസായം തിൻ ആയിരുന്നു.
And they were tea traders from ancient Taiwan world.
ഈ മൂന്ന് കാര്യങ്ങളും ഒത്തുചേർന്ന് വരുന്നത് ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനാണ്.
And when these two, three things are brought together, the only nation to whom we can associate it is Great Britain.
ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഗ്രേറ്റ് ബ്രിട്ടൻ പാശ്ചാത്യ ശക്തികളുടെ മുൻപന്തിയിലേക്ക് കടന്നു വരുന്നുണ്ട്.
And before this particular warfare, Great Britain is going to be the leader of the Western nation.
ഒരു കാലത്ത് ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്നാണ്.
Once this nation had a description, a nation from where the sun never set.
ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അവർ കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്നവരാണ്.
Because they had captured many nations in the world and they were ruling them.
ഇവിടെ ഞാൻ ഈ ട്രെയിനിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ ബോംബെ ട്രെയിനിൽ യാത്ര ചെയ്തൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും.
Because when I'm traveling in trains these places I used to think about how I traveled in trains in Bombay.
ബ്രിട്ടീഷ് ആർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായ ആ ട്രെയിനിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും.
I used to think about the railway that the British people started in India.
ഒരു വലിയ രാഷ്ട്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ കിടിലം കൊള്ളിച്ച ഒരു രാഷ്ട്രമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ.
Great Britain was one of the greatest powers in the world.
തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും എന്ന് നമ്മൾ വായിക്കുന്നു.
Here we see the people of Tarsus and all the young lions from there.
അതിന്റെ അർത്ഥം തർശീസ് സിംഹമാണെന്നാണ്.
That means Tarsus is a lion.
അതിന്റെ ബാലസിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആരാണ് മനസ്സിലാകും?
And when we think about the young lion, if you think about it, we know who it is.
ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട അടയാളം സിംഹമാണ്, ലയൺ ആണ്.
And the great example of Great Britain, or the symbol of Great Britain, is lion.
Great Britain singamana.
Great Britain is a lion.
Adile balasimhangal aarana.
Who are the young lions from them?
America, Canada, New Zealand, Australia, ee rajyangalellam adinte balasimhangala.
We can see America, Canada, New Zealand and Australia are all the young lions or the cubs of it.
America engane Britainde balasimhamayi varunnu namukku chindikkam.
How did America become the young lion of Britain?
Indha logathile vangira shakti irukkira America engane Britainde balasimhamagum.
Today America is a superpower, but how are they going to be Britain's young lion?
Oru kaalathe Amerikkayum Britainde keedilayirunnu.
Once America was also under Britain.
പിന്നീടാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്.
Later on they got freedom from Britain.
പ്രവാചക ഭാഷയിൽ അമേരിക്ക ബ്രിട്ടന്റെ ഒരു ബാലസിംഹമാണ്.
In prophetic language America is a young lion of Britain.
അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്രയും താമസിയാതെ ഇന്ന് ലോകത്തിന്റെ മൂന്നാംഗിന ശക്തിയിലേക്ക് താണു പോയിരിക്കുന്ന ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എത്രയും താമസിയാതെ ലോകത്തിന്റെ വൻകിട ശക്തിയായി മാറേണ്ടിയിരിക്കുന്നു.
That's why I'm telling you that Britain, who is a third power in the world now, will come back as the superpower, the first power, very immediately. So it is Great Britain that is pictured as a lion on the side of the Western
power. It
was after the Second World War that Britain came down.
1914 വരെ ഒന്നാം ലോകമുഖായുധം നടക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി.
When the First World War was taking place between 1914 and 18, a certain thing took place.
ബ്രിട്ടനും ജർമ്മനിയും കൂടാണ് യുദ്ധം പ്രഖ്യാപിച്ചത്.
There was battle between Germany and Britain.
ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രിയയിൽ നടന്ന ഒരു ചെറിയ സംഭവം കൊണ്ടാണ് ആ യുദ്ധം ലോകമഹായുദ്ധമായിട്ട് മാറി.
I told you that it was because of a very minor incident in Austria that battle became a world war.
ആരംഭത്തിൽ ജർമ്മനിക്കാണ് വലിയ വിജയം ലഭിച്ചുകൊണ്ടിരുന്നത്.
In the beginning Germany was victorious.
എന്നാൽ ബ്രിട്ടന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണം അതേ ബ്രിട്ടന് സഹായമായി ലഭിച്ചുകൊണ്ടിരുന്ന വെടിമരുന്ന് ലഭിക്കുന്ന യൂറോപ്പിലെ പല ഭാഗങ്ങളും അത് ജർമ്മനിയുടെ കൈവശമായി പോയി.
As I told you last night, there were so many places in Europe where Britain was able to get the gunpowder, but Germany took hold of all these places, so Britain had nowhere to get gunpowder from. They started falling.
ആ സമയം റഷ്യക്കാരൻ വെയ്സ്മാൻ എന്ന് പറയുന്ന യഹൂദ ശാസ്ത്രജ്ഞൻ ഇവിടെ ഈ ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് പ്രൊഫസർ ആയിരിക്കുന്ന സമയമാണ്.
ദോസ് ഡേയ്സ് ദി റഷ്യൻ ജൂ നെയ്മ്ഡ് വെയ്സ്മാൻ, ഹി വാസ് എ സയന്റിസ്റ്റ്, ഹി വാസ് വർക്കിംഗ് ആസ് എ പ്രൊഫസർ ഇൻ ദി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഇൻ ബ്രിട്ടൻ.
25 രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ 25 രാജ്യങ്ങൾ ബ്രിട്ടനോട് ചേർന്ന് ജർമ്മനിയോട് യുദ്ധം ചെയ്യുകയാണ്.
ഓൺ ദ സൈഡ് ഓഫ് ബ്രിട്ടൻ അനദർ 25 നേഷൻസ് ജോയിൻസ്, ദേ വർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ജർമ്മനി.
എന്നാൽ ബ്രിട്ടൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ബട്ട് ബ്രിട്ടൻ വാസ് ഫോളിംഗ് ഡൗൺ.
വെടിമരുന്നില്ല.
They got no gunpowder.
അന്നേരം മന്ത്രി ബാൽഫർ പ്രഭു വെയ്സ്മാനോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം.
Now Prime Minister Balfour of Britain told the Jewish the Russian Jew Weissman, will you please help me?
അദ്ദേഹം പലനിലയിൽ ടെസ്റ്റ് നടത്തിയിട്ട് TNT gas എന്ന് പറഞ്ഞ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചാൽ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ.
I told you this man Weissman, he invented a particular gas named the TNT gas.
അതേ പരീക്ഷണ ഫലമായി വളരെ പ്രയോജനപ്പെട്ടു.
And that was very helpful when he put it to test.
അത് ഇംഗ്ലീഷ് ചാനൽ വഴി വേണം യുദ്ധനഗരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ.
He had to take it to the battlefield through English channel.
അന്നത്തെ കാലാവസ്ഥ ഈ വെടിമരുന്ന് കൊണ്ടുപോയാൽ ഈ വെടിമരുന്ന് അഴുക്കായി പോകും.
And this thing could not be taken through the English channel because it would spoil it.
ആ സമയം ഓ വെയ്സ്മാൻ അവനൊരു ഭക്തനായിരുന്നു. മുഴങ്കാലം ഇറക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
വെയ്സ്മാൻ വാസ് എ പേഴ്സൺ മാൻ ഓഫ് ഗോഡ്. ഹി knelt before God and prayed.
ദൈവമേ, നീ എനിക്കെന്ന ജ്ഞാനം കൊണ്ട് ഞാൻ ഈ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചു.
He said, Lord, I have invented an explosive with the wisdom you have given me.
എന്നാൽ ഇത് ഇംഗ്ലീഷ് ചാനൽ വഴി കൊണ്ടുപോകാൻ തക്കണം, എനിക്ക് എങ്ങനെയാണെന്നുള്ള മറുപടി തരണേ എന്ന് പറഞ്ഞു.
Lord, help me how to show me the way how to take it through the English channel.
അത് കഴിഞ്ഞ് താൻ വേദവസ്തം തുറന്നു നോക്കി.
Thereafter, he opened the Bible.
യോബിന്റെ വസ്തു 38 അധ്യായം 22 23 വാക്യങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
He saw the book of Job, chapter 38, verses 22 and 23.
ഈ ഹിമത്തിന്റെ മണ്ണാർത്തോളം ചെന്നിട്ടുണ്ടോ?
How Have you gone up to the bundle of snow?
கல்மலுடைய கல்குமாரை நீ கண்டித்துண்டோ?
Have you seen the great bundles of hail and brimstone?
நான் அவை போரும் பரிமுள் நாள்லைக்கு சம்கிரிச்சுச்சிருக்கிறேன்.
I have preserved them for the days of great battle.
அப்போ நீ அதே யுத்த காலத்தே ஐஸ் பிரயோஜனப்படும் ஹிமம் பிரயோஜனப்படும் தான் கண்டுபிடிச்சு.
So he found that ice or snow would be useful in the time of battle.
நான் உண்டாக்கிய ஸ்போட வஸ்து மன்னினால் பொதுங்கே ஹிமத்தால் பொதுங்கே யுத்தமகளிலே கொண்டுபோய் யுத்தத்தில் விஜயம் லபிச்சிருக்கிறது.
So he covered his explosive with snow and thus he took it to the battlefield safely.
நீங்கள் எல்லாரும் இப்படி சர்த்திக்கியா?
You please listen to me.
ஜெர்மனி பராஜயப்பட்டுக்கொண்டிருந்தது.
Germany was falling.
ஈ சகாயம் செய்தது எந்த பிரதிபலம் வேணும்னு அன்னத்தை இவிடத்தை மந்திரி பால்ஃபர் பிரபு வெய்ஸ்மேனோடு ஜோதிச்சு.
At that time, Prince Balfour, the Prime Minister of Britain, asked the wise men, what rewards shall I give you?
அதேகம் பிரஜ் எனக்கு வேறு ஒன்றும் வேண்டா, யுத்தத்து ஜெயிக்கானங்கள் பாலஸ்தீனாரு எனக்கு தரணும்.
He told, I know nothing else. If you become successful in the battle, you should give me the land of Palestine.
பிரிட்டன் யுத்தத்து ஜெயிச்சு.
Britain became successful.
பாலஸ்தீனாரு பிரிட்டன் கையில் வந்து.
Britain got Palestine.
அதுல வேற எல்லாம் இந்த நான் பார்க்க பாருங்க.
I told you all those things yesterday.
என்னால் வைஸ் மேனோடு பார்ந்த வாக்கு இவரத்தை ராஜ்யம் பாலிச்சில்ல.
But Britain didn't keep the promise that it gave to wise men.
பாலஸ்தீன் நாட்டிலே பிரவேசிக்கான அனுமதி கொடுத்து.
They gave the Jewish people the permission to enter the land.
ஒரு நேஷனல் ஹோம் ஸ்தாபிக்கான அனுமதி கொடுத்தில்ல.
But they didn't give the permission to establish a national home.
பிரிட்டன் தன்னே பரிச்சு கொண்டிருந்து.
Britain still ruled the place.
தெய்வம் அல்ல. பிரிட்டன் யகூதரோடு காணித்த வலிய ஒரு அவிசுவாசமே இருந்தது.
That was a matter of unfaith fullness on the part of Britain towards the Jewish people.
தெய்வத்தின் திருஷ்டியில் இஸ்ரவேல் ஒரு ராஷ்டிரம் உண்டாயே ஓக்கத்தள்ளு.
In the Lord's side it was inevitable, very important that the people of Jews should have a nation.
அதുകൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത്.
That's why the second world war took place.
അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു.
That was God's plan.
രണ്ടാം ലോകമഹായുദ്ധം വന്നപ്പോൾ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായി.
On the 14th of May 1948 the people of Jews got their nations in Israel.
ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചെങ്കിലും ബ്രിട്ടൻ താണു പോവുകയായിരുന്നു.
Though Britain was successful in the battle, thereafter it was coming down.
പ്രവാചക പണ്ഡിതാക്കൾ വിശ്വസിക്കുന്നത് അത് യഹൂദനോട് വാണിച്ച അവിശ്വസ്തം കൊണ്ട് സ്വർഗത്തിലെ ദൈവം അപ്രകാരമാക്കിയെന്നാണ്.
Those who study biblical prophecy, they believe that because Britain was unfaithful to the Jewish people, Britain began to fall down after the Second World War.
2700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ എസെക്കിയൽ പ്രവചിച്ചിരിക്കുന്നു, രക്ഷ്യ തന്റെ സർവശക്തിയുമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്
2700 years ago the prophet Ezekiel has prophesied telling when Russia comes to fight against Israel Britain will be supporting Israel.
கர்த்தாவே நீ ஸ்தூதிச்சே.
Are you all tired? Let's pray.
பிரவங்க கேக்கும் நீங்க மௌனமாயிருக்கிறது.
Are you all silent when you hear?
நான் ஓரம் ராவசி பிரவங்க வரையும் தோறும் என் உள்ளம் கத்தி கொண்டிருக்கியா.
Every time when I am telling this prophecy my heart is on fire.
நான் பத்திரத்துல நியூஸ் கண்டா அன்னே என் டைரி கேட்டு குடிச்சிடு.
If I see a piece of news I will write it down in my diary.
பைபிள் அது எல்லாம் வழி உண்டோ நான் நோக்கும்.
And I see whether it has any biblical prophecy behind it.
பிரவதனம் என்ன தூரதர்சனி கூட நம்ம இந்த காட்சி காணணும்.
You have to see all these things through the prophetical word.
ഞാനിതെല്ലാം പറഞ്ഞു വന്നതിന് താല്പര്യം എന്താണെന്നറിയാമോ?
The reason I am telling you all these things.
ഞാൻ ഇതിനെ നിങ്ങളോട് യുദ്ധത്തിന്റെ കാര്യം പറയുന്നത്.
Why I am telling you about battle.
യുദ്ധമല്ല നമ്മുടെ വിഷയം.
Battle is not our subject.
നമ്മുടെ കർത്താവ് വരുവാൻ അർത്ഥിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.
God is at hand, that's our topic.
നമ്മുടെ വീടിന് പാർത്തുമായി
champion is nearby.
ഇതാ ബ്രിട്ടൻ, അതിലെ ബാലസംഘങ്ങൾ, അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, ഈ രാജ്യം പാശ്ചാത്യ ശക്തികളെല്ലാം ചേർന്ന് ഒന്നിച്ച് വേഷിയെ ചോദ്യം ചെയ്യാൻ വരും.
But all these European nations under Britain will be coming together to question Russia when it comes to attack
Palestine. വലിയ ഒരു യുദ്ധക്കളമായി മാറാൻ പോവുകയാണ്.
Palestine is going to be a great arena battlefield.
എല്ലാ യുദ്ധങ്ങളുടെയും പര്യവസാനം പാലസ്തീൻ രാജ്യമാണ്.
So the land of Palestine is the conclusion, is the final point of all battle.
ഈ യുദ്ധം ഹർമഗെദോൻ യുദ്ധമല്ല.
This is not the battle of Armageddon.
ഈ യുദ്ധം ഇസ്രായേൽ പർവ്വത മലകളിൽ നടക്കുന്ന യുദ്ധമാണ്.
But this is a battle to take place on the mountains of Israel.
ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് മെഗിദ്ദോ താഴ്വര അല്ലെങ്കിൽ യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കാൻ പോകുന്നു.
The battle of Armageddon is a battle to take place in the valley of Megiddo or in the valley of Jehoshaphat.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
ഇനി ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം കൂടെ നിങ്ങൾക്ക് അറിയണമല്ലോ.
Do you want to know the aftermath, the result of the battle?
നിങ്ങളെ ഞാനൊരു വാക്യം വായിച്ചു തരുന്നുണ്ടോ?
I have already read to you a certain verse.
ഇവിടെ പറയുന്ന ശബയും ദദാനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ മുൻപോട്ട് പോകാം.
I tell you the meaning of Sheba and Laban as we see in the Bible.
ഇയോബിന്റെ മൃഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ശബായറാണ്. ഇയോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു.
It was the Shebites who caught Job's animals. We see that in the book of Job chapter 1.
അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏഡൻ എന്ന് പറയുന്ന രാജ്യമായിട്ടാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കിയിരിക്കുന്നത്.
And the Bible scholars see it as the land of Eden, that is towards the southern side of Arabia.
ദദാൻ എന്ന് പറയുന്നത് പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യമാണെന്ന് വേദപണ്ഡിതന്മാർ സമർത്ഥിച്ചു.
ദദാൻ is described as Muscat near the Persian Gulf.
1839 മുതൽ ഈ രാഷ്ട്രങ്ങൾ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു.
ദീസ് നേഷൻസ് ഹാവ് ബീൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടൻ എവർ സിൻസ് 1893.
ഏതായാലും ഈ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ബിബ്ലിക്കൽ വാക്ക് തന്നെ അങ്ങ് എടുക്കുക. ദദനും ശബയും ദദാനും പിന്നെ ബ്രിട്ടനും അതിലെ ബാലസിംഹങ്ങളും എല്ലാം ഈ പാശ്ചാത്യ ശക്തിയോട് ചേർന്ന് റഷ്യ ചോദ്യം ചെയ്യാൻ പോകുക.
Actually, like we can take on the biblical languages, all these Arabian nations and Russia and East and the Western countries will all be coming together in that battle.
38-ാം അധ്യായം 8-ാമത്തെ വാക്യം.
Chapter 38 verse number 8.
ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും.
You will be visited after a long time.
വാളിനൊടിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വരും.
You will be coming back in the end to a particular nation that is inhabited by people who were saved from sword.
നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ.
You will come to the very mountains of Israel that were uninhabited for a very long time.
ദേശത്തെ 16-ാം വാക്യം. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ എന്ന് പറഞ്ഞാൽ അനേക യുദ്ധവിമാനങ്ങൾ പലസ്തീൻ രാജ്യത്തിന്റെ മുകളിൽ കൂടെ മേഘം പോലെ പറക്കാൻ പോകുകയാണ്.
In verses number 16 we read like this: In order to cover the land very much like a cloud you will come. That means thousands of battle planes will be coming and covering the whole sky from being seen.
നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let our hands and praise God.
ഇത്രയും വലിയ മഹാസമൂഹമായി ഇവർ വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇവരെ ചോദ്യം ചെയ്യാൻ വരുന്നു. എങ്കിലും പലസ്തീൻ രാജ്യത്തിന് തന്നെത്താൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇവരെ ഫേസ് ചെയ്യാൻ തക്കണം അല്പം വിഷമമായിട്ട് വരും.
I tell you, though such a huge force from Russia is coming and another force from Europe is coming to support Israel, it will be rather difficult for Israel to face them.
ഈ പ്രാവശ്യം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.
Because this time the aim of the enemy is to destroy Israel.
എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വിരോധമായിരിക്കും.
But I tell you, the Lord of God is against them.
ിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിച്ച് ഇസ്രായേലിന് വിജയം ഉണ്ടാക്കി കൊടുത്ത അനേക സംഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
In the word of God we can see so many examples when the people of Israel faced the battle and then when they were about to fail, God came down on their part, helped them, and God helped them win a victory.
ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
I am against you.
എന്ന് പറഞ്ഞാൽ റഷ്യൻ മകൾ ശക്തിയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
That means God says, you great power of Russia, I am against you.
അതിന്റെ കാരണം എന്ത്?
Why?
ഇപ്പോഴും റഷ്യയിൽ ക്രിസ്ത്യാനികളെ ഇപ്പോഴും നന്നറിയാതെ തന്നെ
ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു.
റഷ്യയിൽ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു.
Once there were a lot of Christians in Russia.
ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു റഷ്യ എന്നാണ് പറയുന്നത്.
It was a Christian nation.
എന്നാൽ അവിടെ ഉണ്ടായ പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പിൽക്കാലങ്ങളിൽ അതെ സാർ കൈസർമാരുടെ ഭരണത്തിരുന്ന റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം ഉണ്ടാകുകയും അത് പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറുകയും ഉണ്ടായി.
But because of the evil doings of the Christian priests in Russia, the Tsars of Russia had to stop Christianity, prevent Christianity, remove Christianity from the land. Thereafter, when the Bolshevik revolution took place, Christianity was banned from the land.
അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവത്തിന് വിരോധമായിട്ടാണ്.
All their activities are against God.
അവർ സാലൂട്ട് ചെയ്യുന്നത് തന്നെ ദുഷ്ടയുക്തിയാണ്.
And even their very saluting is in the way of bending their own fist like this.
ദൈവമില്ല എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്.
They used to teach that there is no God.
ദൈവത്തിന് വിരോധമായി ആ രാജ്യം പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവവും ആ രാജ്യത്തിന് വിരോധമായിരിക്കുന്നു.
When that nation is working against God, God himself is against them.
ഇനി ഒരു വാക്യം കൂടെ വായിക്കാം.
One more verse.
13-ാമത്തെ വാക്യം.
Verse
18.
ഇസ്രായേൽ
ദേശത്തിന് വിരോധമായി ഗോഗ് പറഞ്ഞ അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉച്ചരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
The Lord says, the day when Gog is coming against Israel, my wrath, my anger will be working against them.
അന്നാളിൽ നിത്യമായി ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും.
On that day, definitely there will be a great earthquake in Israel.
ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ.
Let me come to a close.
യുദ്ധത്തിലെ ദൈവം തന്നെ നേരിട്ടിടപെടുന്ന രംഗം ഈ 38 39 അധ്യായങ്ങളിൽ നമുക്ക് കാണാം.
In chapter 38 and 39 we see incidents when God himself comes down to work for Israel.
കാരണം ദൈവം നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്.
Because God himself is fighting it.
അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ ശക്തിയോടെ ഒരു കാര്യം പറഞ്ഞത്.
Last night I told you something in the spirit of the Lord. Last night
ലോകത്തിലെ സർവ്വ രാഷ്ട്രങ്ങളും വിചാരിച്ചാലും ഇസ്രായേലിനെ
even if all the nations in the world try, they just cannot defeat Israel.
ദൈവം ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
Because God is now working on the side of Israel.
ദൈവം തന്നെ 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
In 38 chapter 38 God says,
എന്റെ നാമം എല്ലാ ജാതികളും അറിയണം.
All nations will come to know my name.
ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടും.
In this battle Russia will be defeated.
തന്നോട് കൂടുന്ന എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടും.
All the other nations with it will be defeated.
എല്ലാവരും അറിയും ദൈവമാണ് ഇസ്രായേലിനെ സഹായിച്ചത്.
And everyone will say it was God who supported Israel.
ഒരു ദൈവം ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും.
Everyone will say ദൈവം is a God.
ഇന്ന് ദൈവമില്ല എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം പറയും ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവരെല്ലാവരും സമ്മതിക്കും.
All the nations that now say there is no God, that day they all will say that the God of Israel is the real God.
ഈ 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
That's what we see in chapter 38.
എന്റെ നാമം ഇനിയും അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കയില്ല.
I will not allow anybody to pollute my name.
ഇന്ന് ലോകത്തിൽ അനേകര് ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
Today so many people are abusing or polluting God's name.
എന്നാൽ ഈ പലസ്തീൻ സംഘത്തിന് അവസാനത്തിൽ എല്ലാവരും ജീവനോട് ദൈവമുണ്ടെന്ന് അവർ ഒന്നിച്ച് സമ്മതിക്കാൻ പോവുകയാണ്.
But in the end of this particular battle, the whole world is going to say that there is a living God.
നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let us raise our hands and praise God.
അങ്ങനെ പലസ്തീൻ ജയിക്കാൻ തക്കണ്ടിയായിട്ട്.
Because Palestine is going to be successful.
അതെല്ലാം കഴിഞ്ഞടക്കാൻ പോകുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം.
And the next battle to take place is the battle of Armageddon.
നമ്മൾ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചല്ലോ.
In chapter 16 we have read like this.
6-ാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു.
The sixth angel came with a vial with a pot in his hand and he poured out the content into the river of Euphrates.
ഇലക്കെന്ന് പറഞ്ഞ രാജാക്കന്മാർക്ക് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി.
So to give away, to make a way for the kings coming from eastern side, the Euphrates river went dry.
ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പത്രത്തിൽ ഒരു പേപ്പർ
കത്തി ഇതൊരാൾ കൊണ്ട് എന്നെ തന്നു.
Recently somebody gave me a newspaper cutting.
Pastor Thomas Martin, ഞങ്ങൾ അസോസിയേഷൻ പാസ്റ്റർ ആണ്, ഞാൻ ഈ പ്രവചന വിഷയം എടുത്തുകൊണ്ട് പാസ്റ്റർ പാസ്റ്റർ ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഒരു പേപ്പർ കട്ട് എന്റെ കൊണ്ട് തന്നു.
Since I'm teaching prophetical subjects, one of my associates, Pastor Thomas Matthew, brought me a newspaper cutting.
ഏഷ്യയിൽ നിന്ന് വലിയൊരു ഹൈവേ ഈ യൂപ്രട്ടീസ് വഴിയവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
It's a great highway is under construction from Asia to the Euphrates River.
ഞാൻ ആ പേപ്പർ കട്ട് കൊണ്ടുവന്നില്ല.
I haven't brought that yet.
നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഞാൻ ഇവിടെ അയച്ചുതരാം.
If you want to see that, I will send it over here.
ആ പേപ്പർ കട്ടിൽ ഒരു വലിയ ഹൈവേ ഈ കിഴക്കൻ രാജ്യങ്ങളെല്ലാം യോജിപ്പിക്കത്തക്ക നിലയിൽ യൂഫ്രട്ടീസ് വഴി വലിയൊരു ഹൈവേ ഇന്ത്യ ചൈന ഈ ഭാഗത്ത് നിന്ന് വലിയൊരു ഹൈവേ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
Now it says that a great highway is under construction that can bring together all the eastern countries, India, China, etc. towards this place.
എന്താണറിയാമോ, ഹർമഗദോൻ യുദ്ധത്തിന് കിഴക്ക് എന്ന് പറയുന്ന രാജാക്കന്മാർക്ക് ഒരു പാത ഉണ്ടാക്കുകയാണ്.
You know why? Because a great way is being constructed for the kings coming from eastern places to come for the battle of Armageddon.
നമ്മുടെ ഈ കാലയളവിൽ ഈ കാര്യങ്ങൾ നിറവേറുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ ജനമേ നമ്മൾ എങ്ങനെ മൗനമായിരിക്കാൻ തക്കണം കഴിയും?
Oh children of God, when we see these things coming to fulfillment in our own time, how can we remain silent?
ഈ ഹർമഗദോൻ എപ്പോൾ നടക്കുന്നു പറയാൻ പോവുകയാണ്.
I'm going to tell you when the battle of Armageddon is going to take place.
എല്ലാ ഭാഗം ഇരിപ്പാൻ സമയമില്ല.
No time to describe everything.
ഞാൻ ചുരുക്കമായിട്ട് പറയാം.
I tell you briefly.
മഹോദരകാലം 7 വർഷമാണ്.
The period of tribulation is for 7 years.
അന്തിക്രിസ്തുവിന്റെ ഭരണം 7 വർഷമാണ്.
The rule of Antichrist is for 7 years.
ആദ്യത്തെ 3 വർഷക്കാലം യഹൂദന്മാർ അന്തിക്രിസ്തുവിനെ മസിഹയായിട്ട് അംഗീകരിക്കും.
For the first 3.5 years of that time, people of Israel, they will accept, receive Antichrist as their Messiah.
കാരണം അവർക്ക് ദേവാലയം പണിയാൻ വേണ്ടെന്ന ഒത്താശകൾ അന്തിക്രിസ്തു ചെയ്തു കൊടുക്കും.
Because Antichrist will be giving them support to build their temple.
എന്നാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യാകുമ്പോൾ, ഇതൊക്കെ ഞാൻ 17 അധ്യായം എടുത്തപ്പോൾ വിവരിച്ചു, ആഴ്ചവട്ടത്തിന്റെ മധ്യാകുമ്പോൾ അവൻ ഹനനയാകും ബോധനയാകും നിർത്തലാക്കി കളയും.
But towards the middle of the week he will be stopping the burnt offerings and sacrifices.
നിങ്ങൾ 2 Thessalonians 2 രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക.
You can read 2 Thessalonians 2:2 onwards.
ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം.
So the forsaking of faith is to take place first.
പിന്നെ നാസിയോഗിനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
Thereafter the apparition of all destruction is to appear.
അവൻ ദൈവാർത്ഥ ഇരുന്നു ദൈവമെന്ന് മരിച്ചു എന്ന് വായിക്കുന്നു.
There we see he sat in the temple of God pretending to be God.
അവൻ ദൈവാർത്ഥിലെടുത്ത് തന്റെ ബിംബം എടുത്തു വയ്ക്കും.
And thereafter he will be putting his own statue in the temple.
അപ്പോഴാണ് യഹൂദന്മാർക്ക് കാര്യം മനസ്സിലാകുന്നത്.
The Jewish people understand the reality only at that time.
ഇവൻ ദൈവമല്ല.
He is not God.
ഇവൻ മസീഹ അല്ല.
He is not മസീഹ.
കാരണം യഹൂദന്മാർ ബിസി 606 ന് ശേഷം നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്, യഹൂദന്മാർ ബിംബങ്ങൾ ഉണ്ടാക്കുകയോ ബിംബങ്ങളെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല.
Because when we study history we know that the Jewish people have never made an idol or worshiped it ever since the year 606 BC.
നെബുക്കദ്നേസർ രാജാവ് ബിസി 606 അവനെ കൊണ്ട് ദൈവം ജയിച്ചതായ ചികിത്സ ഏറ്റവും വലിയ ചികിത്സയാണ്.
I tell you the treatment that God made Nebuchadnezzar to do in Jerusalem was a very effective treatment.
അവർ ബിംബത്തെ ആരാധിക്കുന്നില്ല.
They don't worship idols anymore.
എന്നാൽ ഈ ദേവാലയത്തിൽ ഇവന്റെ ബിംബം കണ്ട് വെക്കുമ്പോൾ ഇവർ ഒന്നടങ്കം മാറും.
But when Antichrist puts his own statue in the temple of Jerusalem, Jewish people understand who he is and they will turn back from him.
എന്റെ ബിംബത്തെ നമസ്കരിക്കണം എന്ന് നിർബന്ധിക്കും.
He will compel them to worship his idol.
യഹൂദന്മാർ ശക്തിയായിട്ട് പറയും, ഞങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്.
But the Jewish people will say, our God has told us very clearly that you should not have any God other than me.
ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമയെങ്കിലും സാദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്.
You should not make or bow before the idols or images or statues of anything in the world.
അവർ ജാതിയായിട്ട് ഒന്നിച്ചിരിക്കും.
So they will stand as a nation together.
അവർ നമസ്കരിക്കില്ല.
And they will not bow before him.
അപ്പോൾ അന്തിക്രിസ്തു നിയമം കഠിനമാകും.
Now Antichrist will be tightening his laws.
വെളിപ്പാട് 3:3 അവസാനത്തെ വാക്യം നിങ്ങൾ വായിച്ചോക്കുക. അവനൊരു മുദ്രയുണ്ട്. അത് 666 എന്ന് പറയുന്ന മുദ്രയാണ്.
In Revelation chapter 13 towards the end you see Antichrist has a seal and that seal is 666.
ആ മുദ്ര നെറ്റിമേലോ കൈമേലോ ഏക്കണം.
So everybody should have that seal either on their hand or on their forehead.
ചിലർ വിചാരിക്കുന്നത് പച്ച മുദ്രയാണ്.
And some people think that it is only a green mark.
നമ്മുടെ പഴയ കാലങ്ങളിൽ വെച്ചാണ് അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്.
Because some people thought about that about in ancient system.
ഇന്ന് ലേസർ രശ്മി ഉപയോഗിച്ച് ഈ മുദ്ര ഈ തൊലിക്കകത്ത് വെക്കാമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കും.
Today we have discovered that with the help of razor rays we are able to put that inside our skin.
അന്ന് എനിക്ക് തെളിയിപ്പാണ്ടക്കുന്ന സമയമില്ല.
No time to prove them.
അത് നെറ്റിമേലും അത് കയറ്റി വെക്കാം.
And they can put it on the forehead also.
നിങ്ങൾ മാർക്കറ്റ് ചെല്ലുമ്പോൾ ഇവിടുത്തെ ദിവസക്കടയൊക്കെ ചെല്ലുമ്പോൾ കൃത്യാർ കൊടുക്കണ്ട, അവരെ അവരുടെ കയ്യിലിരിക്കുന്ന സ്കാൻ കൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി.
യു നോ ഹൗ അവർ ക്രെഡിറ്റ് കാർഡ്സ് ആർ ബീയിങ് സ്കാൻഡ് വെൻ വി ഗോ ടു ഷോപ്സ്.
നെറ്റിമേൽ വെക്കാൻ പറയാൻ സമയത്ത് കൈ കാണിച്ചാൽ മതി.
സോ ദോസ് പീപ്പിൾ ഹു ഡോണ്ട് ലൈക്ക് ഇറ്റ് ബി ഓൺ ദ ഫോർഹെഡ് ദേ കൻ ഹാവ് ഇറ്റ് ഓൺ ദ ഹാൻഡ്.
ഈ കൈ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ആരാന്നും എല്ലാം അതിന്റെ തോന്നും.
സോ വൺ ദ ഹാൻഡ് ഈസ് സ്കാൻഡ് ദെൻ ദ ഷോപ്പ് കീപ്പർ ഗെറ്റ്സ് ദ ഐഡിയ ഓഫ് ഹു ഹി ഈസ് ആൻഡ് എവരിതിങ്.
ആന്റിക്രിസ്റ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നാക്കും.
ആന്റിക്രൈസ്റ്റ് വിൽ ബ്രിങ് ഓൾ നേഷൻസ് അണ്ടർ വൺ അംബ്രെയ്ല.
ഇന്ന് യൂറോ എന്ന് പറഞ്ഞ നാണയം ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു.
ടുഡേ വി ഹാവ് ദ കറൻസി called euro.
Ella rajyangalum angirichondirikkunu.
All nations have accepted it.
Dollar ne vela koranjondirikkunu.
Dollar is going down.
Anu logathil ella rajyangalum antichristuvinte varanathil support cheythu munpottu kadannu varum.
Actually on that day all nations in the world will support the rule of antichrist.
Ella rajyangalum nammal business nadathikondirikkum.
Because all nations will have a bilateral business.
Ee 666 kooti aayirikkum ningalkku labhikkan poguna ella numbers.
All the numbers that people are going to get will be the supporter of 666.
In America, there is a social security number.
Today in America, I have a social security number.
Here, there is a number.
Everyone here has also got a number.
That number will not change.
I tell you, all the numbers will go away.
666 is the number. ആ മുദ്ര ഇനി വരാൻ പോവുകയാണ്.
യു വിൽ ബി ഗെറ്റിംഗ് എ ന്യൂ നമ്പർ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു 666.
അതേറ്റെങ്കിൽ മാത്രമേ കടയിൽ ചെന്നാൽ കാപ്പിപ്പൊടി വാങ്ങിക്കാനൊക്കത്തുള്ളൂ.
യു കൻ ഗെറ്റ് സം കോഫി പൗഡർ ഫ്രം ദ ഷോപ്പ് ഓൺലി ഇഫ് യു ഹാവ് ദാറ്റ് മാർക്ക് 666 ഓൺ യു.
ആ നിലയിൽ ബിസിനസ് അന്തിക്രിസ്തു വരാൻ പോവുകയാണ്.
ദ ട്രേഡ്സ് ആൻഡ് ബിസിനസ് ആർ ഗോയിങ് ടു ബി ഓൺ ദാറ്റ് സൈഡ് ഇൻ ദാറ്റ് വേ.
യഹൂദന്മാർ ആ മുദ്ര ഏക്കത്തില്ല.
ജൂസ് വിൽ നോട്ട് റിസീവ് ദ സീൽ.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം
In Revelation 20 we read like this.
മൃഗത്തിന്റെ മുദ്രയാക്കാത്തവരുടെ താലാജേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു.
When we see it answers, I saw the souls of those people who were beheaded because they were not ready to receive the zeal of the animal.
ഇങ്ങനെ യഹൂദന്മാർ ഒന്നരും ജാതിയായിട്ട് മാറി കഴിയുമ്പോൾ
When Jewish people all come together like that,
യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്.
That will be the beginning of the battle.
ഇന്ന് ഇപ്പോൾ ഇസ്രായേലിൽ നമ്മൾ നടന്ന യുദ്ധം ലോകത്തെ രണ്ട് ഭാഗമായി തിരിച്ചു.
Now the battle that I have just told you between Russia and Israel that split the world into two parts.
എന്നാൽ ഈ ഹർമഗദോൻ യുദ്ധത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നത് അന്തിക്രിസ്തുവാണ്.
But I tell you the leader for the Armageddon battle is going to be Antichrist.
ലോകരാഷ്ട്രങ്ങളെല്ലാം അന്തിക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യും.
All nations in the world will be supporting Antichrist.
അമേരിക്ക, ബ്രിട്ടൻ, എല്ലാ കിഴക്കൻ രാജ്യങ്ങള്, പടിഞ്ഞാറൻ രാജ്യങ്ങള്, വടക്കൻ രാജ്യങ്ങള്, എല്ലാ രാജ്യങ്ങളും അന്തിക്രിസ്തുവോട് ഒന്ന് ചേർന്ന് സൈന്യങ്ങളെ.
I tell you, all the western and eastern nations will be coming together and joining Antichrist.
പലസ്തീനാർ തന്നെല്ലാം പോയി ഈ യഹോശാഫാത്ത് ആഗ്രഹം കണ്ടിട്ടുണ്ട്.
And every one of you who have visited the land of Palestine, you would have seen the particular valley called Jehoshaphat.
ഈ യുദ്ധത്തിൽ വരുമ്പോൾ ഇസ്രായേലിന് പരാജയം ഉണ്ടാകും.
In this battle, Israel will face failure.
സെക്കരിയാ പ്രവചനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ.
Zechariah 12:2, let me read that.
ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമമാക്കി വെക്കും.
I will put Israel as a matter of frightening for all the people around them.
അതെ, ഇസ്രായേലിന് വിരോധമായി തന്നെ വരികയാണ്.
Everyone will be coming against Israel.
അല്ല, 14-ാം അധ്യായം 2-ാം വാക്യം.
So it is chapter 14 verses 12.
ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും.
I will bring all nations for battle against Israel.
നഗരം പിടിക്കപ്പെടും.
The city will be caught.
സ്ത്രീകളെ വഷളാക്കും.
And women will be polluted.
കൊള്ളയിടും.
Great stealing will take place.
Israel ne parajayunda.
Israel will be failing.
Loganam. Iniyum ee Armageddon yuddhathaanu Israel ne parajayam varan pogunnu.
It is going to be in the Armageddon battle that Israel is going to face a failure.
Athelikkina vaakyangal ningal vaichu nokka.
You can read the verses that prove it.
Yesaya pravachanam 34th adhyayam.
Isaiah 34.
2 mudhal 4 varulla vaakyangal.
Verses 2 to 4.
Adinodu chernu 2 Thessalonica.
Again 2 Thessalonians.
2nd adhyayam 7-8 vaakyangal.
Chapter 7 chapter 2 verses 7 and 8.
Ellarum chedichu enikku ariya.
I know everybody is tired.
Annu kotwa varunnunda.
Somebody is yawning.
Adu kaanum enikku ariya enikku signal theriyanu.
That is my signal.
Ennodu 5 minute ningal yojikke.
You join with me for 5 more minutes.
Yani ippa avasanipikka.
I'll finish immediately.
Naan idu prasangikkan okkathillallo.
I can't speak this tomorrow.
Naan 9 kaalam nirthikkola.
I'll finish at 4 past now.
Ellar karangal nirthikka thana stutha.
Praise God, lifting your hands.
Ee Armageddon yuddhathinu koodi varumbol സംഭവിക്കുന്നത് അറിയാമോ? ഇസ്രായേലിന് പരാജയം ഉണ്ടാകും.
I tell you, in the battle of Armageddon, Israel is going to meet a failure.
ഈ 16 അധ്യായം നമ്മൾ എന്താണ് വായിച്ചത്?
What do we see in chapter 16?
ആറാമത്തെ അവന്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു.
The sixth angel came and he poured in his vial, his little pot, into the river of Euphrates.
കിഴക്ക് എന്ന് പറയുന്ന രാജാക്കന്മാർക്ക് വഴി ഉറങ്ങേണ്ടതിന് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി.
Now the waters in river Euphrates dried to give away to the kings coming from the eastern side.
അദ്ദേഹം പറ്റിക്കാനാണ് നമുക്ക് വെക്കാം.
That is God's plan.
ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ.
God has done it before.
കെങ്കടലിനെ വളർന്നല്ലോ.
Once God has split the Red Sea,
യോർദാനെ വറ്റിച്ചല്ലോ.
He had dried out the river Jordan.
ദൈവത്തിന്റെ കരതനോട് പ്രവർത്തിക്കുന്നു വെക്കാം.
That is the work of the hand of God.
ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആ നദിക്ക് വ്യത്യാസം വന്നു വെക്കാം.
See, God can make even a great earthquake and the river wouldn't be there anymore.
യൂഫ്രട്ടീസ് നദി വലിയ നീളമുള്ള നദി.
Euphrates is rather a long river.
Adhe aa nadi valare aalamulla nadiyaanu.
It's a deep river also.
Kelakkan rajyangalayum paatchaadu rajyangalayumil verthirikkunna oru nadiyaanu Euphrates nadi.
It is a river that is dividing the eastern and western nations.
Kelakkan varna rajakkanmarku aara indiakkarum chinakkarum അതെ ബർമ തിബറ്റ് നേപ്പാൾ ഇവരെല്ലാം വരുമ്പോ അവർക്ക് വേണ്ടി വഴി ഇറങ്ങാൻ തക്കണം ദൈവം തമ്പുരാൻ.
I tell you, when people from India, from China, are all coming to fight against Israel, God will dry out the river Euphrates, telling, let them all come.
13th vakyam.
Verses 13.
മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും.
And from the mouth of the blasphemous prophet, and from the mouth of the dragon, and from the mouth of the beast.
അവളെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പറപ്പെട്ടു.
I saw three evil spirits coming, very much looking like frogs.
അവളെ അല്ല തവളെ പോലെ.
Not frogs, but looking like frogs.
അല്ല ആര് പറയരുത് മൂന്ന് തവള വേറെ വായും ചാടിയെന്ന്.
Don't say three frogs came out from their mouth.
അതിനെ പറ്റി പല വ്യാഖ്യാനമുണ്ട്.
There are so many explanations of it.
ഞാൻ അംഗീകരിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇതാണ്.
The one that I have received is
അവരുടെ വായിൽ നിന്ന് വൃത്തിയെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങ് മഹാസർപ്പം പറഞ്ഞു, സാത്താൻ പറഞ്ഞു നമുക്ക് വിജയമാണെന്ന് പറഞ്ഞു, കള്ളപ്രവാചകനും പറഞ്ഞു, അവരുടെ വായിൽ നിന്ന് ഈ വാക്കുകൾ പുറപ്പെടുക. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിന്റെ വായിൽ നിന്നും ഒരുപോലെ പുറപ്പെടുന്ന ബോസ്കിന്റെ വചനം കേട്ട് കിഴക്കൻ രാജാക്കന്മാരോട് വന്നു.
I tell you, three blasphemers, evil, dirty spirits of encouragement will be coming to the kings in eastern countries, telling them, come on, let us go for the battle.
രാജാക്കന്മാരുടെ വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ.
In the book of Kings we read like this.
ഒന്ന് രാജാക്കന്മാർ 22nd അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക.
First Kings chapter 22.
ഇസ്രായേൽ രാജാവ് ചോദിച്ചു, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണം, രാമത്തിനെ പിടിക്കാൻ പോകണം.
The king of Israel asked his colleague, shall we go to get to fight a battle against Ramoth?
400 പ്രവാചകന്മാരോട് വന്നു.
There were 400 prophets brought together.
എല്ലാം കണ്ടു പ്രവചിക്കാൻ തുടങ്ങി.
All the 400 prophets behind.
നീ പോ 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 പോ.
They all say, you go go go.
അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
That is given to your hand.
മറ്റേ രാജാവ് യഹോശാഫാത്ത് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ?
Another king named Jehoshaphat, he asked, is there any more prophets?
മീഖാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്.
Then he said, there is another prophet called Micah.
അവൻ എന്നെ കുറിച്ച് നേരായിട്ട് ഒന്നും പറയുന്നില്ല.
He never tells anything good about me.
യഹോശാഫാത്ത് പറഞ്ഞു, അങ്ങനെ പറയുന്നത് അവനെ കൊണ്ടുവന്നു.
And then Jehoshaphat said, let us bring him also.
ഓ പരമാത്മാവ് അവനെ പിടിച്ചു വന്നു.
So he was also brought in.
കൊണ്ടുപോയി ആ പുള്ളി വേഗം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, 400 പ്രവാചകന്മാർ നിന്നെ രാജാവിനെ കുറിച്ച് നല്ലതാ പറഞ്ഞിരിക്കുന്നത്, നീയും അതുപോലെ പറയാവുള്ളൂ.
So what the
person who brought this man to God's presence, he told him, 400 prophets have already prophesied good thing about the king. So you should also give a good prophecy.
Michael പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു ഞാൻ പറയുന്നു.
So this Micah said, I can't speak anything against what God tells me.
Michael wonderful. രാജാവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവ് ചോദിച്ചു, രാമോത്തിനെ പിടിക്കാൻ ഞങ്ങൾ പോകണമോ?
When prophet Micah came, the king asked, shall we go to get Ramoth?
അളിയാക്കി പറഞ്ഞു, പോ, കിട്ടും കിട്ടും കിട്ടും.
In an insulting way, this prophet said, you go, you will get it.
നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്.
So the king said, don't insult me.
യഹോശാദാൻ പറഞ്ഞു, ഇവൻ എന്നോട് എപ്പം പറഞ്ഞാലും ഇതുപോലെ മറുപടി പറയും.
The king said, whenever I ask him anything, this prophet is insulting me and giving me replies like this.
ഈ പ്രവാചകൻ ചവിട്ടത്തെ നോർത്തിൽ അടിച്ചു.
So he smote on the prophet's cheek.
ഈ കാവ് പറഞ്ഞ പ്രവചനം എന്താണ്?
What was the prophecy that Micah said?
ഞാൻ ഒരു ദർശനം കണ്ടു.
He said, I saw a dream.
ദൈവത്തിന്റെ ഇടത്തും വലത്തും സൈന്യങ്ങൾ നിൽക്കുന്നു.
I saw soldiers standing on both sides of God.
ഇസ്രായേൽ രാജാവ് രാമോത്തിലേക്ക് പോയി യുദ്ധം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കാൻ ആരവനെ മത്സരിക്കും?
So who will be tempting the king of Israel to go to Ramoth to fight a battle?
ഒരു ബോസ്കിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു.
So an evil spirit, a spirit of blasphemy came and said, I will go to tempt him.
ദൈവനോട് നീ എങ്ങനെ പോകും?
God told, how will you go?
ഞാൻ അവരെ പോയി അവരെല്ലാം വായി അതെ അശുദ്ധാത്മാവായി ബോസ്കിന്റെ ആത്മാവ് സംസാരിക്കും.
So this evil spirit said, I will go and put blasphemous spirits in the mouth of the prophet.
രാജാവേ നീ സമാധാനത്തോടെ വരികയില്ല.
So he said, king, you will not come by peacefully.
ഈ 400 പ്രവാചകന്മാരും ബോസ്കാണ് പ്രവചിച്ചിരിക്കുന്നത്.
What all these 400 prophets told you, that is blatant lie.
മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന് ഒരു തവള ബോസ്ക്.
So if one frog, that is blasphemy coming out from the mouth of the dragon,
namakella yudhathil vaayikkum,
it says let us all go for the battle, we will win.
Adhol antichristoda vaayi thurthavala,
another frog coming from the mouth of antichrist,
kalla pravadana vaayi thurthavala,
another frog coming from the mouth of the blasphemous priest.
Ee ithre madanam kethappam india daina ellam kuda parna njangal varanu parayu.
So when all these news was there, you know, nations like India and China said, we are all
എല്ലാവരും ഞങ്ങളുടെ സൈന്യങ്ങളെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
Everybody has brought their soldiers to the valley of Jehoshaphat.
ഇപ്പോ ഇസ്രായേൽ മാത്രമേ ഒറ്റയ്ക്ക്.
I tell you, Israel is standing alone.
ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരായി വരുന്ന യുദ്ധമാണ് ആർമഗെദോൻ യുദ്ധം.
ആർമഗെദോൻ battle is a battle in which the whole world is coming against Israel.
അതിന്റെ നേതാവ് അന്തിക്രിസ്തു ആണ്.
അന്തിക്രിസ്തു is the leader of it.
ഈ യുദ്ധത്തിൽ ഇവർക്ക് പരാജയം ഉണ്ടാവുക.
ഇസ്രായേൽ ഈസ് ഫെയിലിംഗ് ഇൻ ദ ബാറ്റിൽ.
അവർ ഒന്നടങ്ങി സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കും.
യുനാനിമസ്ലി ദേ വിൽ ലുക്ക് അറ്റ് ഹെവൻ ആൻഡ് ക്രൈ ഔട്ട്,
യഹോവേ ഇറങ്ങി വരണമേ,
ഗോഡ് യു കം ഡൗൺ,
ഞങ്ങളെ സഹായിക്കണമേ,
ഹെൽപ്പ് us,
ഞങ്ങളുടെ മസിഹായ അയക്കണമേ,
സെൻഡ് us അവർ മസിഹ.
ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗത്തെ തിളർക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് വരുന്നത്.
ആൻഡ് ഹിയറിംഗ് ദാറ്റ് സൗണ്ട്, ദാറ്റ് സൗണ്ട് വിൽ ബി ദ sound that is breaking heaven.
Aa shabda swargathilekku ethumbol,
when that sound reaches heaven,
yandukku sarakkuna yuddham 75 divasam kondu telikkan samayilla.
It will be a battle for 75 days. I have no time to prove it.
Israel saipan paadla varumbol avar swargathilekku nokku.
When Israel cannot face it anymore, they will look to heaven.
Deyame njangal rajavu nayikkaname,
God send us our king,
njangala masihaya aykkaname,
send us our masiha. ഉറങ്ങരുത്.
Please don't sleep. അവിടെ വലിയ ഒരു താഴ്വര ഉള്ളതാകും.
A great valley will come into being.
കരയോർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let us praise God.
യേശുവിന്റെ പാദമോളി വിളിച്ച് ഔട്ട് ആൻ പോകുകയാണ്.
Jesus is going to come back and stamp his feet on the Mount Olive.
ചില വർഷം മുമ്പ് ഒലിവുമലയുടെ മുകളിൽ ഒരു കെട്ടിടം പണിയാൻ തക്കണം, അത് സർവേ നടത്താൻ തക്കണം ആൾക്കാരായി.
A few people were sent to Mount Olive to make a survey for building for constructing buildings in Olive on the Mount Olive.
അവർ സർവേ നടത്തിയ മറുപടി ഇങ്ങനെ കൊടുത്തു.
And having done the survey, they gave the reply.
ഒലിവുമലയിൽ ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാനാണ് ഒരു പ്ലാൻ ചെയ്തത്.
The plan was to turn Mount Olive into a tourist resort.
ഒലിവുമലയുടെ മുകളിൽ കെട്ടിടം പണിയാൻ ഒക്കത്തില്ല.
They said, we cannot build anything on Olive Mountain.
അത് ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാൻ ഒക്കത്തില്ല.
We cannot make it a tourist resort.
കാരണം അതിന്റെ അകത്തുള്ളിൽ ഒരു മൂളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
Because a great humming sound is inside the mountain.
എത്രയും താമസിയാതെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
There is going to take place an earthquake there immediately.
അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് സർവേ നടത്തിയ ആൾക്കാർക്ക് അറിയാമല്ലോ.
So the people who did the survey, they did not know what is going to take place.
അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് സർവേ നടത്താൻ നിയോഗിച്ച അതിന്റെ ഉത്തരവാദിത്തന്മാർക്ക് അറിയാമല്ലോ.
The people who sent others to put a survey there, they did not know what is going to take place.
ഓ പ്രഭു സക്രിയാവിനെ അനേക വർഷങ്ങൾക്കുമുമ്പ് ദൈവം അത് വെളിപ്പെടുത്തി.
But God had revealed that to Zechariah centuries ago.
നമ്മുടെ കർത്താവിന്റെ പാദമോളി വിളിച്ച് ഔട്ടാൻ സമയമായി.
Because it is time for our Lord to come back to Mount Olive.
ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ.
Raise your hands and praise God.
അതാണ് യേശുവിന്റെ പരസ്യവരവ്.
That is the second public open coming of the Lord.
പരസ്യം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം.
Revelation 19:11.
അനന്തര സ്വർഗ്ഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു.
Thereafter I saw heaven open.
ഒരു വെള്ള കുതിര വർത്തിച്ചതായി.
A white horse appeared.
അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന് പേർ.
The one who was sitting on it was named faithful and truthful.
സ്വർഗ്ഗത്തിൽ ദൈവ സൈന്യമായിട്ട് വന്നിരിക്കുകയാണ്.
So the Lord from God has come with soldiers.
ആരാ യേശു സൈന്യമായി വന്നിരിക്കുകയാണ്.
He is our Lord Jesus who has come with a soldier.
ഇസ്രായേലിനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്.
To support Israel.
അത് യേശുവിന്റെ പരസ്യവരമാണ്.
That is the second public coming of the Lord.
ഒരു വലിയ താഴ്വര ഒലിവുമലയോട് ഉണ്ടാകും.
A great valley is going to be there near Mount Olive.
യേശുവ കുതിരപ്പുറത്ത് വന്നു കഴിയുമ്പോൾ,
when Jesus appears on horseback,
അതിന്റെ 19-ാം വാക്യം,
verse 19,
കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു.
I saw a sight where the beasts and all the kingdoms of the world and all the soldiers in the world coming together to fight against the one who was sitting on the horseback.
അന്തിക്രിസ്തു വിചാരിച്ചു ഇവരെ സഹായിക്കാൻ വേറെ ഏതോ സൈന്യത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്.
Antichrist thought that some soldiers from somewhere came to support the Jewish people.
അപ്പോൾ യേശുവിനോട് യുദ്ധം ചെയ്യാൻ അന്തിക്രിസ്തു സൈന്യവും ലോകരാജ്യങ്ങൾ ഒരുങ്ങുകയാണ്.
So the nations of the world and Antichrist are now getting ready to fight against Jesus.
ആ യുദ്ധം അധികം സമയം നീണ്ടു നിൽക്കത്തില്ല.
That battle won't last for a long time.
കർത്താവ് എന്ത് ചെയ്യും അറിയാമോ?
You know, what does the Lord do?
തന്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന വാളുകൊണ്ട് അവരെ നശിപ്പിക്കും.
He will be destroying them with the sword coming from his mouth.
ഈ 19-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കും.
The verses 11 onwards you can read at home.
അന്ന് വരുന്ന സൈന്യങ്ങളെല്ലാം നശിക്കും.
All the soldiers will be killed that day.
കർത്താവ് ഇസ്രായേലിനെ സഹായിക്കും.
The Lord will support Israel.
അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് ജീവനോടെ എറിയുന്ന തീപ്പൊയിലേക്ക്.
I tell you, Antichrist and his blasphemous prophet, they both will be caught and they will be tied down and thrown away to burning fire all alive.
ഈ നരകത്തിലേക്ക് വരെ ആരും പോയിട്ടില്ല.
Nobody has gone to this hell so far.
നിങ്ങൾ പറയുന്ന മറ്റേ യാതന സ്ഥലമൊക്കെ വേറെ അതൊക്കെ പഠിപ്പിക്കാൻ സമയമില്ല.
I tell you, you know the place of torture, that is another place.
നരകം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്.
I tell you, the person to inaugurate, the person to open heaven, the first people to be in hell, they are Antichrist and the blasphemous prophets.
Satan apr jairamandake changalittu puttum.
Satan will be chained down for the period of 1000 years.
20-ാം അധ്യായം 1 മുതൽ വായിച്ചു നോക്കുക.
Chapter 20 verses 1 onwards.
Praise the Lord.
Hallelujah.
അങ്ങനെ അന്തിക്രിസ്തുനെ കള്ളപ്രവാചകനെ people ഇടുകയും ആ സാത്താനെ പിടിച്ചു പൂട്ടുകയും
ചെയ്യും. Satan will be chained down, Antichrist and his prophet will be thrown away to hell.
ഈ ഹർമഗദോൻ യുദ്ധത്തിൽ സകല രാഷ്ട്രങ്ങളും അന്ന് കൂടി വന്ന യുദ്ധത്തിന് വന്ന എല്ലാ സൈന്യങ്ങളെയും യേശുവിന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിക്കും.
Jesus will be destroying, killing every single soldier who has come to the battlefield. He will be killing them with the sword coming from his mouth. Second Thessalonians chapter 2 verses 7 and 8.
Praise the Lord.
Hallelujah.
Aa samayam Israel janam Messiah vandu irumbol യേശു പറയും, ഞാനാണ് നിങ്ങളുടെ മസീഹ.
So Jesus who has come at that time will say, I am your Messiah.
അവർ പറയും, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും?
They will say, how shall you believe you?
അന്തിക്രിസ്തു ഞങ്ങളെ കളിപ്പിച്ചു.
Because the Antichrist has already deceived us.
യേശുവിന്റെ വിടാപ്പുറം അല്ലെ തന്റെ കാണി പ്രദക്ഷിണം കാണിക്കും.
Jesus will show them his hand with the nail prints on
it. അവർ ചോദിക്കും, നിന്റെ ശരീരത്തിൽ എന്തായി മുറി വന്ന്?
They will ask him, what are the wounds on your body?
നിങ്ങളുടെ വിടാക്കന്മാർ എന്നോർ ചെയ്ത
He will say, these are the things that your fathers did on me. That day they will look to the one whom they had.
Yes. that these messages prepared by Worldwide Gospel Incorporated have been useful for you. Worldwide Gospel has been established to use several media channels to spread the gospel around the world. Your support and prayers are very important to this ministry. Please contact us should you wish to obtain copies of this or any other messages, testimonies, or Bible classes given by Worldwide Gospel. Please write to Worldwide Gospel Incorporated, P.O. Box 465562, Lawrenceville, Georgia 30042, USA. Or call us at 770-237-2031. The email address is gospel@gospelww.org. Our website is